നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്നു മുതൽ 3 ദിവസം മലാവി സന്ദർശിക്കും. ഹരിയാനയിൽ മുതിർന്ന BJP നേതാവ് നയാബ് സിംഗ് മുഖ്യമന്ത്രിയായി രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവുമായി കേരളത്തിലെ റെയിൽവേ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്തു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദം രാവിലെ പുതുച്ചേരിക്കും നെല്ലൂരിനുമിടയിൽ കരയിൽ പ്രവേശിച്ചേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ കേരളത്തിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യത. ഇന്ന് ലോക ട്രോമാ ദിനം. സമഗ്ര ട്രോമാ കെയർ സംവിധാനം എല്ലാ ജില്ലകളിലും നടപ്പാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. സംസ്ഥാന സ്കൂൾ കായികമേള അടുത്തമാസം 4 മുതൽ 11 വരെ കൊച്ചിയിലെ തെരഞ്ഞെടുത്ത 17 സ്റ്റേഡിയങ്ങളിൽ രാവും പകലുമായി സംഘടിപ്പിക്കും. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്നു മുതൽ 3 ദിവസം മലാവി സന്ദർശിക്കും. മലാവി നേതൃത്വവുമായി ഉഭയകക്ഷി ചർച്ച നടത്തുന്ന രാഷ്ട്രപതി ഇന്ത്യൻ പ്രവാസികളെയും കാണും. ഇന്നലെ മൌറിറ്റാനിയയിൽ 1 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ ദ്രൌപദി മുർമു ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് മൌറിറ്റാനിയയുടെ പ്രസിഡന്റ് മുഹമ്മദ് ഔൾഡ് ഗസോവനിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിനിധിതല ചർച്ചകളിലും രാഷ്ട്രപതി പങ്കെടുത്തു. ഇൻഡോ മൌറിറ്റാനിയൻ ബന്ധം ശക്തിപ്പെടുത്തുന്ന 4 ധാരണാപത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. സന്ദർശനത്തെക്കുറിച്ച് രാഷ്ട്രപതിയുടെ മാധ്യമ സംഘത്തിൽ നിന്ന് AM മയൂഷ.
അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും ശക്തിപ്പെടുത്തുന്നതിന് പൊതുവായി താൽപര്യമുള്ള വിവിധ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയവും മൌറിറ്റാനിയയിലെ വിദേശകാര്യ മന്ത്രാലയവും തമ്മിൽ കൂടിയാലോചനയ്ക്കുള്ള കരാർ ഒപ്പുവച്ചു. സഹകരണം സുഗമമാക്കുന്നതിന് ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പരിശീലന സ്ഥാപനങ്ങൾ തമ്മിലുള്ള ധാരണാപത്രവും ഒപ്പുവച്ചു. 3-ാമത്തെ ധാരണാപത്രം നയതന്ത്ര ഔദ്യോഗിക പാസ്പോർട്ട് ഉടമകൾക്ക് വിസ ഒഴിവാക്കുന്നത് സംബന്ധിച്ചാണ്. 4-ാമത്തെ ധാരണാപത്രം 2024 മുതൽ 2028 വരെ ഇരു രാജ്യങ്ങളും തമ്മിൽ സാംസ്കാരിക വിനിമയ പരിപാടികളിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. പ്രസിഡന്റ് ദ്രൌപദി മുർമു മൌറിറ്റാനിയയിലെ ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തി. പിന്നീട് വൈകുന്നേരം ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിനായി രാഷ്ട്രപതി മലാവിയിലേക്ക് പുറപ്പെട്ടു. ന്യൂവാക് ഷോട്ടിൽ നിന്ന് ആകാശവാണി വാർത്തകൾക്കായി മയൂഷ.
NDA മുഖ്യമന്ത്രിമാരുടെയും ഉപമുഖ്യമന്ത്രിമാരുടെയും കോൺക്ലേവ് ഇന്ന് ചണ്ഡിഗഡിൽ നടക്കും. 6 ദിവസത്തെ കോൺക്ലേവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. BJP അധ്യക്ഷൻ JP നദ്ദ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരും പങ്കെടുക്കും. ദേശീയ വികസന വിഷയങ്ങളാണ് യോഗത്തിന്റെ അജണ്ട. സംവിധാൻ കാ അമൃത് മഹോത്സവം ആചരിക്കുന്നതിനെക്കുറിച്ചും കോൺക്ലേവ് ചർച്ച ചെയ്യും. ഹരിയാനയിൽ മുതിർന്ന BJP നേതാവ് നയാബ് സിംഗ് മുഖ്യമന്ത്രിയായി രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പഞ്ച്കുളയിലെ ഷാലിമാർ ഗ്രൌണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ബന്ദാരു ദത്താത്രേയ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുതിർന്ന NDA നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കും. നയാബ് സിംഗ് തുടർച്ചയായി 2-ാം തവണയാണ് ഹരിയാന മുഖ്യമന്ത്രിയാകുന്നത്. CSIR NIST സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് ആയുർവേദ ഗവേഷണത്തിലെ മികവിന്റെ കേന്ദ്രത്തിന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് തിരുവനന്തപുരത്ത് തറക്കല്ലിടും. ആയുഷ് ഗുണനിലവാര പരിശോധനയ്ക്കും നൂതന ആശയങ്ങൾ നടപ്പാക്കാനും ലക്ഷ്യമിട്ടാണ് മികവിന്റെ കേന്ദ്രം വിഭാവനം ചെയ്തിരിക്കുന്നത്. പെർഫോമൻസ് കെമിക്കൽസ് ആൻഡ് സസ്റ്റൈനബിൾ പോളിമറുകളിലെ മികവിന്റെ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും കേന്ദ്രമന്ത്രി നിർവഹിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി ന്യൂഡൽഹിയിലെ റെയിൽവേ ഭവനിൽ കൂടിക്കാഴ്ച നടത്തി. അങ്കമാലി എരുമേലി ശബരി റെയിൽപാത, സിൽവർ ലൈൻ പദ്ധതിയുടെ അംഗീകാരം, കേരളത്തിലെ റെയിൽപാത 3-4 വരിയാക്കുന്നതിന് നടപടി ത്വരിതപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ചർച്ച ചെയ്തത്. ഇക്കാര്യങ്ങൾ ഉദ്യോഗസ്ഥതല ചർച്ച നടത്തി അന്തിമ തീരുമാനമെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി മുഖ്യമന്ത്രിക്ക് ഉറപ്പു നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി ഓഗസ്റ്റിൽ നടത്തിയ ചർച്ചയുടെ തുടർച്ചയായിട്ടായിരുന്നു കൂടിക്കാഴ്ച. സംസ്ഥാനത്ത് റെയിൽവേയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി വി അബ്ദുറഹ്മാനും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ചർച്ച വളരെ അനുകൂലമായിരുന്നുവെന്നും റെയിൽപാത വികസനവുമായി ബന്ധപ്പെട്ട് കേരളം ആവശ്യപ്പെട്ട മറ്റു കാര്യങ്ങളിൽ അനുകൂല നടപടി സ്വീകരിക്കാമെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചതായും അബ്ദുറഹ്മാൻ പറഞ്ഞു. സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ പുരോഗതി ലോകബാങ്ക് സംഘം വിലയിരുത്തി. ലോകബാങ്ക് സഹായത്തോടെ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് മന്ത്രി MB രാജേഷുമായി സെക്രട്ടേറിയറ്റിലെ മന്ത്രിയുടെ ചേംബറിൽ ലോകബാങ്ക് സംഘം നടത്തിയ കൂടിക്കാഴ്ചയിൽ വിശദമായി ചർച്ച ചെയ്തു. ലോകബാങ്കിന്റെ പൊതുവായ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് KSWMP പ്രവർത്തനം നിലവിൽ പുരോഗമിക്കുന്നത്. കേരളത്തിന്റെ സവിശേഷമായ സാഹചര്യങ്ങൾക്കനുസൃതമായ ചില മാറ്റങ്ങൾ പ്രവർത്തനത്തിൽ വരുത്തുന്നത് അഭികാമ്യമാകുമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ അടുത്തമാസം 13 ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ഇത് സംബന്ധിച്ച ഉത്തരവ് കോഴിക്കോട് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കലക്ടർ പുറപ്പെടുവിച്ചു. കോഴിക്കോട് ജില്ലയിൽ മറ്റൊരിടത്തും പെരുമാറ്റച്ചട്ടം ബാധകമല്ല. അതേസമയം മലപ്പുറം ജില്ലയിൽ മുഴുവനായും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർ VR വിനോദ് അറിയിച്ചു. ജില്ലയിലെ 3 നിയോജക മണ്ഡലങ്ങൾ വയനാട് മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതിനാൽ ജില്ലയ്ക്ക് മൊത്തം ചട്ടം ബാധകമാകുമെന്നും കലക്ടർ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദം രാവിലെ വടക്കൻ ചെന്നൈക്ക് സമീപം പുതുച്ചേരിക്കും നെല്ലൂരിനുമിടയിൽ കരയിൽ പ്രവേശിച്ചേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തുടർന്ന് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങി ഉച്ചയോടെ ശക്തി കുറയാൻ സാധ്യതയുണ്ട്. വടക്കൻ കേരളത്തിൽ ഇന്ന് ശക്തമായ മഴ ലഭിച്ചേക്കും. തൃശൂർ മുതൽ കാസർഗോഡ് വരെ 7 ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. കേരള തീരത്ത് ഇന്ന് വൈകിട്ട് 5 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകി. കടൽക്ഷോഭം രൂക്ഷമാകാനും സാധ്യതയുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ആലപ്പുഴയിൽ രൂക്ഷമായ കടൽക്ഷോഭം. തൃക്കുന്നപ്പുഴയിൽ 5 വീടുകൾ തകർന്നു. അമ്പലപ്പുഴ തെക്ക്, അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലും ഒട്ടേറെ വീടുകൾക്ക് നാശമുണ്ടായി. ഇന്ന് ലോക ട്രോമ ദിനം. അത്യാവശ്യ ഘട്ടങ്ങളിൽ ജീവൻ രക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് അവബോധം നൽകുന്നതിനായാണ് എല്ലാ വർഷവും ഒക്ടോബർ 17 ലോക ട്രോമ ദിനം ആചരിക്കുന്നത്. തൊഴിലിടങ്ങളിലെ പരിക്കുകൾ പ്രതിരോധം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ഡെസ്ക് റിപ്പോർട്ട്.
സമഗ്ര ട്രോമ കെയർ സംവിധാനം എല്ലാ ജില്ലകളിലും നടപ്പാക്കുമെന്നും ഇതിന് നടപടി പുരോഗമിക്കുകയാണെന്നും മന്ത്രി വീണ ജോർജ് അറിയിച്ചു. മെഡിക്കൽ കോളേജുകൾക്ക് പുറമെ ആരോഗ്യവകുപ്പിന് കീഴിലെ ആശുപത്രികളിൽ കൂടി ട്രോമ കെയർ സംവിധാനം ഒരുക്കിവരികയാണെന്നും മന്ത്രി പറഞ്ഞു. നിലവിൽ തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ മെഡിക്കൽ കോളേജുകളിൽ ലെവൽ 1 ട്രോമ കെയർ സംവിധാനവും കൊല്ലം, എറണാകുളം, മഞ്ചേരി മെഡിക്കൽ കോളേജുകളിൽ ലെവൽ 2 ട്രോമ കെയർ സംവിധാനവുമാണുള്ളത്. ഇടുക്കി, വയനാട്, പത്തനംതിട്ട, കാസർകോട് മെഡിക്കൽ കോളേജുകളിൽ ലെവൽ 2 സംവിധാനം ഒരുക്കാൻ നടപടി സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. ഇതിനു പുറമെ ദേശീയപാതയോടും സംസ്ഥാന പാതയോടും ചേർന്ന് ആരോഗ്യവകുപ്പിന് കീഴിലെ 52 തെരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിലും ട്രോമ കെയർ സംവിധാനം ഒരുക്കിവരുന്നതായും മന്ത്രി വ്യക്തമാക്കി.
സംസ്ഥാന സ്കൂൾ കായികമേള അടുത്ത മാസം 4 മുതൽ 11 വരെ കൊച്ചിയിലെ തെരഞ്ഞെടുത്ത 17 സ്റ്റേഡിയങ്ങളിൽ രാവും പകലുമായി സംഘടിപ്പിക്കും. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒളിമ്പിക്സ് മാതൃകയിലാണ് മേള ചിട്ടപ്പെടുത്തുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 24,000 കായിക പ്രതിഭകൾ പങ്കെടുക്കുന്ന കായികമേള ലോകത്തെ ഏറ്റവും വലിയ കായിക മാമാങ്കമാകുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
സവിശേഷ പരിഗണന അർഹിക്കുന്ന കുട്ടികളെ കൂടി പങ്കെടുപ്പിക്കുന്ന ഇൻക്ലൂസീവ് സ്പോർട്സ് ഉൾപ്പെടെ 39 കായിക ഇനങ്ങളിൽ 10,000 മത്സരമാണ് സംഘടിപ്പിക്കുന്നത്. നവംബർ 4 വൈകിട്ട് 5 മുതൽ കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഒളിമ്പിക്സിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ വിപുലമായ ചടങ്ങുകളോടെ മത്സരങ്ങൾ ആരംഭിക്കും. കായികമേളയുടെ ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കുന്ന ടീമിന് മുഖ്യമന്ത്രിയുടെ എവർ റോളിംഗ് ട്രോഫി സമ്മാനിക്കും. എമിറേറ്റ്സിൽ കേരള സിലബസിൽ പഠിപ്പിക്കുന്ന 8 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് കൂടി കായികമേളയിൽ പങ്കെടുക്കാൻ അവസരം ആദ്യമായി ഒരുക്കുന്നുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരി 4 മുതൽ 8 വരെ തിരുവനന്തപുരത്ത് വിവിധ വേദികളിലായി സംഘടിപ്പിക്കും. കലോത്സവ ചരിത്രത്തിൽ ആദ്യമായി തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ കലാരൂപങ്ങൾ കൂടി മത്സര ഇനമായി കലോത്സവത്തിൽ അരങ്ങേറും. 249 ഇനങ്ങളിലായി 15,000 കുട്ടികൾ കലോത്സവത്തിൽ പങ്കെടുക്കും. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം നവംബർ 15 മുതൽ 18 വരെ ആലപ്പുഴയിൽ നടത്താനും തീരുമാനിച്ചിട്ടുണ്ടെന്ന് വി ശിവൻകുട്ടി അറിയിച്ചു.
സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഇന്ന് നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ ആരംഭിക്കും. ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യ ചിരവൈരികളായ പാകിസ്ഥാനെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 5:15 മത്സരം. നിലവിൽ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനൊപ്പം ഇന്ത്യയും പാകിസ്ഥാനും ഗ്രൂപ്പ് എയിലാണ് മത്സരിക്കുന്നത്. ഗ്രൂപ്പ് ബിയിൽ ആതിഥേയരായ നേപ്പാൾ, ഭൂട്ടാൻ, മാലദ്വീപ്, ശ്രീലങ്ക എന്നിവ ഉൾപ്പെടുന്നു. ഈ മാസം 30 ഫൈനൽ. ഇന്ത്യ ന്യൂസിലാന്റ് ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2-ദിന മത്സരം രാവിലെ 9:15 ആരംഭിക്കും. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ രാവിലെ 9 ടോസ് നടത്താനാണ് തീരുമാനം. ഇന്നലെ മഴ മൂലം ടെസ്റ്റിന്റെ ആദ്യ ദിന മത്സരം ഉപേക്ഷിച്ചിരുന്നു. ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം. നിലവിൽ ഇന്ത്യ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ 1 ന്യൂസിലാന്റ് 6. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ സംസ്കാരം വൈകിട്ട് 3 മലയാളപ്പുഴ വീട്ടുവളപ്പിൽ നടക്കും. മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം രാവിലെ 10:30 പത്തനംതിട്ട കളക്ടറേറ്റിൽ പൊതുദർശനത്തിന് വയ്ക്കും. വിലാപയാത്രയെ ഉച്ചയ്ക്ക് ശേഷം മലയാളപ്പുഴ പത്തിശ്ശേരി കാരുവേലിയിൽ വീട്ടിലേക്ക് കൊണ്ടുപോകും. അങ്കമാലി KSRTC ബസ് സ്റ്റേഷനിൽ ശീതീകരിച്ച വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഉച്ചകഴിഞ്ഞ് മന്ത്രി KB ഗണേഷ് കുമാർ നിർവഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്നു മുതൽ 3 മലാവി സന്ദർശിക്കും. ഹരിയാനയിൽ മുതിർന്ന BJP നേതാവ് നയാബ് സിംഗ് മുഖ്യമന്ത്രിയായി രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവുമായി കേരളത്തിലെ റെയിൽവേ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്തു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദം രാവിലെ പുതുച്ചേരിക്കും നെല്ലൂരിനുമിടയിൽ കരയിൽ പ്രവേശിച്ചേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ കേരളത്തിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യത. ഇന്ന് ലോക ട്രോമ ദിനം. സമഗ്ര ട്രോമ കെയർ സംവിധാനം എല്ലാ ജില്ലകളിലും നടപ്പാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. സംസ്ഥാന സ്കൂൾ കായികമേള അടുത്ത മാസം 4 മുതൽ 11 വരെ കൊച്ചിയിലെ തെരഞ്ഞെടുത്ത 17 സ്റ്റേഡിയങ്ങളിൽ രാവും പകലുമായി സംഘടിപ്പിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.